आकाशवाणी। നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാകാൻ യുവ പ്രൊഫഷണലുകളോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ. പ്രചാരണം ഊർജിതം. കേരളത്തിൽ ഈ മാസം 11 വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ. വൈദ്യുത വാഹന ചാർജിംഗ് രാത്രി 12 മണിക്ക് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കാൻ KSEB നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 235 റൺ വിജയലക്ഷ്യം. ലക്നോ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാകാൻ യുവ പ്രൊഫഷണലുകളോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ. ബീഹാറിലെ IIM ബോബ്ഡേയുടെ 6th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വളർച്ചാ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കുന്നതിന് സ്വന്തം നൈപുണ്യവും കഴിവുകളും പ്രയോജനപ്പെടുത്താൻ ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ബോധ്ഗയയിലെ മഹാബോധ ക്ഷേത്രവും ശ്രീ ധങ്കർ സന്ദർശിച്ചു. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അവസാനിക്കും. ഇതോടെ വിവിധ മണ്ഡലങ്ങളിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വരും. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും നാളെ അനുവദിക്കും. തുടർന്ന് സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ 3 തവണയായി വരണാധികാരി നിർദ്ദേശിക്കുന്ന സമയക്രമത്തിനനുസരിച്ച് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം. April 26 തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം. 89 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 24 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ 2,77,49,159 സമ്മതിദായകർ ഇടം നേടിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ. ശ്രീ നരേന്ദ്രമോദി 3rd പ്രധാനമന്ത്രിയാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ എല്ലാ NDA സ്ഥാനാർത്ഥികളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാവേലിക്കൽ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ LDF പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. കുന്നത്തൂർ, ചെന്നിത്തല എന്നിവിടങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി പര്യടന ഉദ്ഘാടനത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പങ്കെടുക്കുന്നു. ചേർത്തല മുനിസിപ്പൽ മൈതാനത്താണ് പരിപാടി. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇവർ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ പാനമ്പലിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി മുതുകുത്തിയിൽ സമാപിക്കും. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ധർമ്മടം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ കിലാലൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രി പിണറായി വെസ്റ്റിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് പേരാവൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. മണത്തണ, കണിച്ചാർ എന്നിവിടങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 57,784 വോട്ടർമാരാണ് ലക്ഷദ്വീപിലുള്ളത്. കവരത്തി ദ്വീപ് കേന്ദ്രമാക്കി 10 ദ്വീപുകളിലെ 55 ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൽ സലാം.
NCP ശരത്പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുൻ MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, BJP പിന്തുണയോടെ NCP അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി കർമ്മത്ത് ദ്വീപ് സ്വദേശി TP യൂസഫ്, കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേരി ദ്വീപ് സ്വദേശി കെ കോയ എന്നിവരാണ് ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത്. ഓരോ ദ്വീപുകളിലുമെത്തി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത്. മത്സ്യബന്ധനം, തെങ്ങുകൃഷി, ഒപ്പം ടൂറിസം എന്നിവയാണ് ലക്ഷദ്വീപിന്റെ പ്രധാന വരുമാന മേഖല. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദ്വീപ് നിവാസികൾക്കിടയിലെ ചർച്ചാ വിഷയങ്ങളാവുക. 2019 പിന്നിട്ട തെരഞ്ഞെടുപ്പിൽ കേവലം 823 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ NCP സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് ഫൈസൽ വിജയിച്ച ലക്ഷദ്വീപിൽ ഇത്തവണയും വാശിയേറിയ മത്സരമാണ് നടക്കുക. 2019 ദ്വീപിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളായ കോൺഗ്രസ്, NCP എന്നിവർക്കൊപ്പം മത്സരരംഗത്തുണ്ടായിരുന്ന JDU, CPIM, CPI, BJP ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരരംഗത്തില്ല. ഇവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന 2000-ലധികം വോട്ടുകൾ, ഒപ്പം പുതിയ 2827 വോട്ടർമാരുടെ തീരുമാനങ്ങളും നിലവിലെ ഏത് സ്ഥാനാർത്ഥിയുടെ ദിശയിലേക്കാണ് രേഖപ്പെടുത്തുക എന്നതിനാസ്പദമായിരിക്കും ലക്ഷദ്വീപിന്റെ അന്തിമവിധി നിർണായകമാവുക.
സംസ്ഥാനത്ത് ഈ മാസം 15 വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നു തന്നെ തുടരുകയാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 108.22 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചതിലൂടെ ശനിയാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തി. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി 12 ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്ന് KSEB നിർദ്ദേശിച്ചു. കടൽക്ഷോഭത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. നിലവിൽ കടൽ ശാന്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നടപടി. ഈ വാർത്തകൾ ആകാശവാണി നിന്ന്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 235 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഡൽഹി മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ലക്നൌ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം രാത്രി 7:30 ആരംഭിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ്സിയെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ഹോക്കി ടെസ്റ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഓസ്ട്രേലിയ 4-2 ഇന്ത്യയെ പരാജയപ്പെടുത്തി. വിശുദ്ധ റമദാൻ മാസം അവസാനത്തോടടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ളവർ. പിറ കാണുന്നതിനും ആഘോഷങ്ങളുടെ തുടക്കം നിർണ്ണയിക്കാനും UAE തിങ്കളാഴ്ച പ്രത്യേക സമിതി യോഗം ചേരും. ചന്ദ്രക്കല കണ്ടാൽ April 9 ഈദ് ആചരിക്കും. ഇല്ലെങ്കിൽ April 10 UAE ഈദ് ആഘോഷം. വിശുദ്ധ മാസ ആചരണത്തിനോടൊപ്പം വിവിധ പരിപാടികളും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഘടിപ്പിച്ചു. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്രപൌർണമി ഉത്സവം April 23 നടക്കും. ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ April 11 ഇടുക്കിയിലെ കുമളിയിൽ യോഗം ചേരും. കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായാണ് ഉത്സവം നടത്തുക. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവിയിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഭക്തർക്ക് സന്ദർശന അനുമതി. വിഷുപൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട ബുധനാഴ്ച തുറക്കും. 14 പുലർച്ചെ 4 മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനം. പൂജകൾ പൂർത്തിയാക്കി 18 രാത്രി 10 നടയടയ്ക്കും. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മാവോയിസ്റ്റ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് പോലീസിന് മുമ്പാകെ കീഴടങ്ങി. ചിക്മംഗ്ലൂരു സ്വദേശി സുരേഷാണ് ഇന്ന് കീഴടങ്ങിയത്. ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ കഴിഞ്ഞ February 16 മാവോയിസ്റ്റുകൾ ജനവാസ കേന്ദ്രമായ ചിറ്റാരി കോളനിയിൽ എത്തിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് പോലീസാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പത്തനംതിട്ട പെരുമ്പെട്ടി വനാതിർത്തിയിൽ 2ാംഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ പെരുമ്പെട്ടി ഡിജിറ്റൽ സർവേ ഓഫീസറുടെ നേതൃത്വത്തിൽ വനം റവന്യൂ സർവേ ഉദ്യോഗസ്ഥർ വലിയകാവ് വനത്തിന്റെ അതിർത്തിയിലാണ് പരിശോധന ആരംഭിച്ചത്. വനത്തിന്റെ വടക്കു പടിഞ്ഞാറ് അതിർത്തിയിലുള്ള 1 നമ്പർ ജണ്ടയിൽ നിന്ന് ആരംഭിച്ച സർവേ പൂർത്തിയാകുമ്പോൾ അതിർത്തി സംബന്ധിച്ച അവ്യക്തത പരിഹരിച്ചു കിട്ടുമെന്ന പ്രത്യാശയിലാണ് ജനങ്ങൾ. 2047 ഇന്ത്യയെ വികസന രാജ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാകാൻ യുവ പ്രൊഫഷണലുകളോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. 2ാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ. പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ ഈ മാസം 11 വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ. വൈദ്യുതി വാഹന ചാർജിംഗ് രാത്രി 12 മണിക്ക് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കാൻ KSEB നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിലെ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 235 റൺ വിജയലക്ഷ്യം. ലക്നൌ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം രാത്രി 7:30.